إن الحمد لله نحمده ونستعينه ونستغفره ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدًا عبده ورسوله يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما أما بعد فإن أصدق الحديث كتاب الله وخير الهدى هدى محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار أيها الإخوان والأخوات أوصيكم ونفسي أولا بتقوى الله حيثما كنتم പരിശുദ്ധമായ റമദാനിന്റെ അവസാനത്തെ പത്തിലേക്കാണ് ഇനി നമ്മൾ ഇൻഷാ അള്ളാ പ്രവേശിക്കാൻ പോകുന്നത്. അതുകൊണ്ട് തന്നെ വിശുദ്ധ റമദാനിലെ അവസാനത്തെ പത്ത് ദിവസത്തിന്റെ ഫദായിലുകൾ, ശ്രേഷ്ഠതകളെ സംബന്ധിച്ചും ഖസായിസുകൾ, പ്രത്യേകതകളെ സംബന്ധിച്ചും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഹദീസിലൂടെ പഠിപ്പിച്ചു തന്ന കാര്യങ്ങൾ പണ്ഡിതന്മാരായ ഉലമാക്കൾ അവരുടെ കിതാബുകളിൽ എണ്ണി പറഞ്ഞിട്ടുള്ള ചില കാര്യങ്ങളാണ് ഇൻഷാ അള്ളാ നിങ്ങളോട് പറയാൻ ഉദ്ദേശിക്കുന്നത്. ഈ അവസാനത്തെ പത്ത് നമ്മളിലേക്ക് കടന്നു വരുമ്പോൾ അതിനുള്ള ചില പ്രത്യേകതകളും ഫദായിലുകളും നാം മനസ്സിലാക്കേണ്ടത് ഒന്നാമതായി കൊണ്ട് അതിന്റെ പ്രത്യേകത, അതിന്റെ ഫദ്ല്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ മറ്റുള്ള ദിവസങ്ങളിൽ ഇബാദത്തുകൾ നിർവഹിക്കാൻ എത്രത്തോളം പരിശ്രമിച്ചിട്ടുണ്ടോ അതിനേക്കാളുമെല്ലാം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഇബാദത്തുകൾ ചെയ്യാൻ വേണ്ടി റമദാനിലെ അവസാനത്തെ പത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പരിശ്രമിച്ചിരുന്നു എന്നുള്ളതാണ് അവസാനത്തെ പത്തിന്റെ ഒന്നാമത്തെ ഫദൽ. ആയിഷ റളിയല്ലാഹു അൻഹ റിപ്പോർട്ട് ചെയ്യുന്ന ഒരു ഹദീസിൽ ഇപ്രകാരം കാണാൻ സാധിക്കും: കാന റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ആയിരുന്നു യജ്തഹിദു ഫിൽ അശ്രിൽ അവാഖിർ റമദാനിലെ അവസാനത്തെ പത്തിൽ പരിശ്രമിക്കാറുണ്ടായിരുന്നു, ഇബാദത്തുകൾ ചെയ്യുന്നതിൽ കൂടുതൽ പരിശ്രമം കാട്ടാറുണ്ടായിരുന്നു. അതല്ലാത്ത ദിവസങ്ങളിൽ ചെയ്യുന്നതിനേക്കാളും അധികമായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവസാനത്തെ പത്തിൽ ഇബാദത്തുകൾ ചെയ്യുന്ന കാര്യത്തിൽ കൂടുതൽ ധൃതി കാണിക്കാറുണ്ടായിരുന്നു, പരിശ്രമിക്കാറുണ്ടായിരുന്നു എന്ന ഹദീസിൽ നമുക്ക് കാണാൻ സാധിക്കും. മറ്റൊരു ഹദീസിൽ ആയിഷ റളിയല്ലാഹു അൻഹ പറയുന്നു: കാന റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ആയിരുന്നു ഇദാ ദഖല അൽ അശ്റ അവസാനത്തെ പത്തങ്ങായാൽ അഹ്യല്ലൈല, രാത്രിയെ ജീവിപ്പിക്കും എന്ന് പറഞ്ഞാൽ രാത്രിയിൽ ഇബാദത്തുകൾ വർദ്ധിപ്പിക്കും. അതേപോലെ തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അദ്ദേഹത്തിന്റെ കുടുംബക്കാരെ വിളിച്ചുണർത്തും, വജദ്ദ ഇബാദത്തുകൾ ധാരാളമായി വർദ്ധിപ്പിക്കും, വശദ്ദൽ മിഹ്സറ, വശദ്ദൽ മിഹ്സറ, മിഹ്സർ എന്ന് പറഞ്ഞാൽ അരയുടുപ്പാണ്. ഇവിടെ ഈ ഹദീസിനെ വിശദീകരിച്ചുകൊണ്ട് ഇമാം അന്നദവി റഹ്മഹുല്ലാ അദ്ദേഹത്തിന്റെ ശറഹു മുസ്ലിമിൽ പറഞ്ഞു, ഇഖ്തലഫൽ ഉലമാഉ, പണ്ഡിതന്മാരായ ആളുകൾ വിഭജിച്ചു, ഇഖ്തിലാഫായിട്ടുണ്ട്, ഫീ മഅനാ ശദ്ദൽ മിഹ്സർ, ശദ്ദൽ മിഹ്സർ അരയുടുപ്പ് മുറുക്കി കെട്ടുക എന്ന ഭാഷാർത്ഥം. അതിന്റെ ആശയത്തിൽ പണ്ഡിതന്മാർ ഇഖ്തിലാഫുണ്ട്. ഫഖീല, അതിന്റെ അർത്ഥം പറയപ്പെടുന്നുണ്ട്, ഹുവൽ ഇജ്തിഹാദു ഫിൽ ഇബാദാതി സിയാദതൻ അലാ ആദതിഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഫീ ഗൈരി, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ സാധാരണ ദിവസങ്ങളിൽ ചെയ്യുന്ന അമലിനേക്കാളും കൂടുതലായിക്കൊണ്ട് അമലുകൾ ചെയ്യാൻ പരിശ്രമം കാണിക്കാറുണ്ടായിരുന്നു എന്നാണ് ശദ്ദൽ മിഹ്സർ എന്നതുകൊണ്ടുള്ള വിവക്ഷ എന്ന് ഒരു വിഭാഗം ഉലമാക്കൾ പറയുന്നുണ്ട്. അപ്പൊ വമഅനാഹു അത്തശ്മീറു ഫിൽ ഇബാദ, അപ്പൊ അതിന്റെ അർത്ഥം ഇബാദത്തിൽ വളരെയധികം ഉത്സാഹം കാണിക്കുക. അതുപോലെ തന്നെ മറ്റൊരു വിഭാഗം പണ്ഡിതന്മാർ പറഞ്ഞു, കിനായ, അതൊരു കിനായത്തൻ, ഒരു പ്രയോഗമാണ്. എന്തിന്? സ്ത്രീകളിൽ നിന്നൊക്കെ അകന്ന്, ഭാര്യമാരിൽ നിന്നും അകന്നു നിൽക്കും, എന്തിനു വേണ്ടി? ആരാധനകളിൽ മുഴുകാൻ വേണ്ടി. ഈ അവസാനത്തെ പത്തിൽ ആരാധന, ആരാധന കർമ്മങ്ങൾ വർദ്ധിപ്പിക്കാൻ വേണ്ടി ഭാര്യമാരിൽ നിന്നൊക്കെ അകന്നു നിൽക്കുന്നതിന്റെ ഒരു പ്രയോഗമാണ് അരക്കെട്ട് മുറുക്കി ഉടുക്കുക. രണ്ടായാലും ഉദ്ദേശം ഏകദേശം ഒരുപോലെയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഇബാദത്തുകൾ വർദ്ധിപ്പിക്കാൻ വേണ്ടി ശ്രമിക്കാറുണ്ടായിരുന്നു എന്നാണ് ഹദീസിൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. എന്നിട്ട് ഇമാം അന്നവബി റഹ്മഹുല്ലാ പറഞ്ഞു, വഫി ഹാദൽ ഹദീസ്, ഈ ഹദീസിൽ ഉണ്ട്, അന്നഹു യുസ്തഹബ്ബു അൻ യുസാദ ഫിൽ ഇബാദാതി ഫിൽ അസ്രിൽ അവാഖിർ മിൻ റമദാന, റമദാനിലെ അവസാനത്തെ പത്തിൽ ഇബാദത്തുകൾ, നമസ്കാരം, ഖുർആനോത്ത്, ദുആ, ദിക്ര, ഇവയൊക്കെ വർദ്ധിപ്പിക്കുന്നത് പുണ്യമുള്ള കാര്യമാണ്, മുസ്തഹബ്ബായ കാര്യമാണ്. അതുപോലെ തന്നെ വസ്തിഹ്ബാബു ഇഹ്യാഇ ലയാലിഹി ബിൽ ഇബാദ, അതേപോലെ തന്നെ അവന്റെ രാത്രി, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഹദീസിൽ പറഞ്ഞല്ലോ അഹ്യൽ ലൈല എന്ന് പറഞ്ഞ ഇസ്തഗ്ഹറഖു, ഇസ്തഗ്ഹറഖു ബിസ്സഹരി ഫി സ്വലാ വഗൈരിഹ, നമസ്കാരം പോലെ, അതേപോലെ തന്നെ ഖുർആൻ പാരായണം പോലെ, ദിക്ർ പോലെ, ദുആ പോലെ എന്നീ കാര്യങ്ങൾ നിർവഹിക്കുന്നത് വേണ്ടി രാത്രി ഉറക്കം ഒഴിച്ചുകൊണ്ട് അതിൽ മുഴുകുക എന്നാണ് അർത്ഥം. അതുപോലെ തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തന്റെ കുടുംബത്തെയും നമസ്കാരത്തിനും ആരാധന കർമ്മങ്ങൾക്കു വേണ്ടി രാത്രി വിളിച്ചുണർത്താറുണ്ടായിരുന്നു. അപ്പൊ ഈ ഒരു രീതി നമ്മുടെ ജീവിതത്തിലേക്ക് നമ്മൾ കൊണ്ടുവരണം. അത് പുണ്യമുള്ള കാര്യമാണ്. അവസാനത്തെ പത്തായാൽ ഇത് ചെയ്തതാരാണ്? സ്വർഗം കൊണ്ട് സന്തോഷ വാർത്ത അറിയിക്കപ്പെട്ട റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ. ഇത്രയൊക്കെ ഇബാദത്തുകളിൽ ഉത്സാഹം കാണിച്ചിട്ടുണ്ടെങ്കിൽ ദിനേന സെറ്റുകൾ സംഭവിച്ചു പോകുന്ന, അബദ്ധം പറ്റിപ്പോകുന്ന നമ്മെ സംബന്ധിച്ചിടത്തോളം നമ്മളൊക്കെ എത്രത്തോളം അമലുകൾ ചെയ്യണം എന്നുള്ളത് നമ്മൾ ആലോചിക്കുക. അതുകൊണ്ട് തന്നെ വരുന്ന ഈ റമദാനിന്റെ അവസാനത്തെ പത്തിൽ ഇബാദത്തുകൾ വർദ്ധിപ്പിക്കാൻ വേണ്ടി സ്വന്തത്തെ നമ്മൾ ഉപയോഗപ്പെടുത്തുന്നത് പോലെ നമ്മുടെ കുടുംബക്കാരെയും നമ്മൾ അതിനു വേണ്ടി ഉണർത്തുക. അതാണ് ഒന്നാമതായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞ ഫളിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. രണ്ടാമത്തെ പ്രത്യേകത, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ മരിക്കുന്നത് വരെ റമദാനിലെ അവസാനത്തെ പത്തിലെ ഇഅ്തികാഫിരിക്കാറുണ്ടായിരുന്നു പള്ളിയിൽ. ഒരു ഹദീസിൽ കാണാൻ സാധിക്കും, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ കാന യഅ്തികിഫുൽ അസ്റ ലവാഖിറ, റമദാൻ മാസത്തിലെ അവസാനത്തെ പത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഇഅ്തികാഫിരിക്കാറുണ്ടായിരുന്നു. മിൻ റമദാന, റമദാനിലെ അവസാനത്തെ പത്തിൽ, ഹത്താ തവഫാഹു അല്ലാഹ്, അല്ലാഹു സുബ്ഹാനഹു വതആല അദ്ദേഹത്തെ മരിപ്പിക്കുന്നത് വരെ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ മരിച്ചതിന് ശേഷം അദ്ദേഹത്തിന്റെ ഭാര്യമാരെ ഇഅ്തികാഫിരുന്നു. അപ്പൊ മരിക്കുന്നത് വരെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഇഅ്തികാഫ് റമദാനിലെ അവസാനത്തെ പത്തിൽ ഇഅ്തികാഫിരിക്കാറുണ്ടായിരുന്നു എന്നുള്ളത് അതിന്റെ ശ്രേഷ്ഠതയെ അറിയിക്കുന്നുണ്ട്. മറ്റൊരു റിപ്പോർട്ടിൽ കാണാം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ എല്ലാ റമദാനിലെ എല്ലാ അവസാനത്തെ പത്തിലും ഇഅ്തികാഫിരിക്കും. അങ്ങനെ ഫലമാ കാന അൽആം അല്ലദി ഖുബിദ ഫീഹ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ മരണപ്പെടുന്നതായ ആ വർഷത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ 20 ദിവസം ഇഅ്തികാഫിരുന്നു. ഈ ഹദീസിന്റെ തുടക്കത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കൽ എല്ലാ വർഷവും ജിബ്രീൽ അലൈഹിസ്സലാം ഒരു പ്രാവശ്യം വന്ന് ഖുർആൻ ഓതി കേൾപ്പിക്കും. നബി മരിക്കുന്ന ആ വർഷത്തിൽ 2 തവണ വന്നിട്ടുണ്ട്. അപ്പൊ മരിക്കുന്ന ആ വർഷത്തിൽ 2 തവണ ജിബ്രീൽ അലൈഹിസ്സലാം വന്നിട്ടുണ്ട്. അതേപോലെ തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം 20 ദിവസം ഇഅ്തികാഫിരുന്നിട്ടുണ്ട് എന്ന് ഈ ഹദീസിലൂടെ മനസ്സിലാക്കുന്നുണ്ട്. ഇതിനെ വിശദീകരിച്ചുകൊണ്ട് ഇമാം ഇബ്നു ബാസ് റഹ്മഹുല്ലാഹ് അദ്ദേഹം അതിനെ വിശദീകരിച്ചുകൊണ്ട് പറഞ്ഞു, ഹാദാ ഈ ഹദീസിൽ യദുല്ലു അറിയിക്കുന്നുണ്ട് അലാ അന്നൽ മുഅ്മിന, തീർച്ചയായും ഒരു സത്യവിശ്വാസിയുടെ മേൽ കുല്ലമാ സാദ ഫിൽ ഉംരി, ആയുസ് വർദ്ധിക്കുന്നിടത്തോളം കാലം അവന്റെ അമലു സ്വാലിഹാത്തുകൾ വർദ്ധിപ്പിക്കണം എന്നുള്ളത് അറിയിക്കുന്നുണ്ട് അല്ലെ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ എല്ലാ വർഷവും 10 ദിവസം ഇഅ്തികാഫിരുന്നു. മരിക്കുന്ന ആ വർഷത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ 20 ദിവസം ഇഅ്തികാഫിരുന്നു. അതുകൊണ്ട് നമ്മുടെ ആയുസ് വർദ്ധിച്ചുകൊണ്ടിരിക്കുന്ന കാലത്തോളം നമ്മുടെ അമലു സ്വാലിഹാത്തുകൾ അത് വർദ്ധിപ്പിച്ചുകൊണ്ടിരിക്കണം എന്ന് ഇതിൽ അറിയിക്കുന്നുണ്ടെന്ന് ഇമാം ഇബ്നു ബാസ് റഹ്മഹുല്ലാഹ് പറയുന്നതായി നമുക്ക് കാണാൻ സാധിക്കും. മൂന്നാമത്തെ ഫദ്ല് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചു തന്നത്, ഈ റമദാനിലെ അവസാനത്തെ പത്തിലാണ് ലൈലത്തുൽ ഖദ്ർ എന്നുള്ളത്. നമുക്കറിയാം ലൈലത്തുൽ ഖദ്ർ എന്ന് പറഞ്ഞാൽ ഖൈറു മിൻ അൽഫി ശഹ്ർ, 1000 മാസത്തേക്കാൾ പുണ്യമുള്ളതാണ്. 1000 മാസം എന്ന് പറഞ്ഞാൽ നമ്മളൊന്ന് ശരിക്ക് കണക്ക് കൂട്ടി നോക്കുക, 83 വർഷവും 4 മാസവും. 1000 മാസം എന്ന് പറഞ്ഞാൽ 83 വർഷവും 4 മാസവും. ഇവിടെ നോക്കേണ്ടത് നമ്മൾ അറബി മാസമാണ്. പല ആളുകൾക്കും അറബി മാസം അറിയില്ല. എല്ലാം പാശ്ചാത്യര് കണ്ടുപിടിച്ച കലണ്ടർ, ഇംഗ്ലീഷുകാരുണ്ടാക്കിയ കലണ്ടർ 31 ദിവസം 30 ദിവസം, ചിലത് 28 ദിവസം, ചിലത് 29 ദിവസം. അത് അബദ്ധമാണ്, അത് അവരെന്നെ സംഭവിച്ചതാണ്. അപ്പൊ ഇസ്ലാമികപരമായി എന്ത് ദിവസം പറയുമ്പോഴും നമ്മൾ അത് അവലംബിക്കേണ്ടത് അറബി മാസമാണ്. ഒരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം അതാണ് അറിഞ്ഞിരിക്കേണ്ടത്. അതല്ലാതെ പാശ്ചാത്യര് കണ്ടുപിടിച്ച ആ കലണ്ടർ അല്ല, മറിച്ച് നമ്മൾ ഹിജ്റ കലണ്ടർ നമ്മൾ അവലംബിക്കണം. അത് 83 വർഷവും 4 മാസവും. ആലോചിച്ച് നോക്കുക, അത്രയും കാലം നമ്മൾ ചെയ്യുന്ന പ്രതിഫലം ഒരൊറ്റ രാത്രി കൊണ്ട് നമുക്ക് കിട്ടുകയാണ്. സുബ്ഹാനല്ലാഹ്, എത്ര ഭാഗ്യമാണ്. നമ്മൾ ആലോചിച്ച് നോക്കുക, 83 വർഷമൊക്കെ ഇവിടെ ജീവിക്കുന്ന ആളുകൾ വളരെ തുച്ഛമാണ്. ആകെ 50 വയസ്സ് അല്ലെങ്കിൽ 60 വയസ്സാകുമ്പോൾ അറ്റാക്കായി മരിക്കും, അല്ലെങ്കിൽ അപകടത്തിൽപ്പെട്ട് മരിച്ചു പോകുന്നുണ്ട്. 83 70 ഒക്കെ വിട്ടുകിടക്കുന്ന ആൾ വളരെ കുറച്ചാണ്. അപ്പൊ ആലോചിച്ച് നോക്കുക, അത്ര വർഷത്തോളം ഒരു മനുഷ്യൻ ചെയ്ത അമലിന്റെ പ്രതിഫലം ഒരൊറ്റ ദിവസം കൊണ്ട് ലൈലത്തുൽ ഖദ്ർ എന്ന രാത്രിയിൽ നമ്മൾ ചെയ്യുന്ന അമല കൊണ്ട് നമുക്ക് ലഭിക്കുമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെയാണ് അതിന് വലിയ ഫദ്ലായി കൊണ്ട് ഇവിടെ ഉലമാക്കൾ എടുത്ത് ഉദ്ധരിക്കാനുള്ള കാരണവും. മാത്രമല്ല നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, നിങ്ങൾ അവസാനത്തെ പത്തായാൽ ലൈലത്തുൽ ഖദ്ർ നിങ്ങൾ പ്രതീക്ഷിച്ചു കൊണ്ടിരിക്കണം. കൃത്യമായ ഒരു ദിവസം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് അറിയാമായിരുന്നു. അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പോകുന്ന സമയത്ത് 2 ആളുകൾ ശണ്ട കൂടുന്നതായി കണ്ടു. അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ആ സമയത്ത് ആ ഫറുഫിയാത്ത് ആ ദിവസം അതെന്താണ് കൃത്യമായി ഉള്ളത് അത് ഉയർത്തിക്കളഞ്ഞു മറന്നുപോയി എന്നുള്ളതാണ്. ഇതിനെ വിശദീകരിച്ചുകൊണ്ട് ഇത് മറഞ്ഞു പോയതാണ് എന്നായിരുന്നു എന്ന് നബിക്ക് കൃത്യമായി അറിയായിരുന്നു. സഹാബാക്കളോട് പറയാൻ പോവുകയായിരുന്നു, പക്ഷെ നബിനോട് അത് മറന്നുപോയി. ഇതിനെ വിശദീകരിച്ചുകൊണ്ട് അലിമാം ഇബ്നു ഉസൈമി റഹ്മഹുല്ലാഹ് അദ്ദേഹം പറഞ്ഞു, അല്ലാഹു സുബ്ഹാനഹു തആല ഇന്ന അല്ലാഹ തീർച്ചയായും അല്ലാഹു സുബ്ഹാനഹു തആല അഖ്ഫാ ലൈലത്തുൽ ഖദ്രി, ലൈലത്തുൽ ഖദ്ർ എന്നാണെന്ന് കൃത്യമായിട്ടുള്ള ദിവസത്തെ അല്ലാഹു സുബ്ഹാനഹു തആല ഗോപ്യമാക്കി മറച്ചു കളഞ്ഞു. ഫീ ഹാദിഹിൽ അശ്രി, ഈ പത്ത് ദിവസത്തിൽ ഏത് ദിവസമാണ് എന്നുള്ളത് അല്ലാഹു സുബ്ഹാനഹു വതാല മറച്ചു കളഞ്ഞു. എന്താണത്? റഹ്മത്തൻ ബിഇബാദിഹി, തന്റെ അടിമകളോടുള്ള റഹ്മത്തായി കൊണ്ടാണ് അല്ലാഹു സുബ്ഹാനഹു വതാല അത് മറച്ചു കളഞ്ഞതെന്നാണ്. എന്തിനു വേണ്ടിയാ? ലിയക്സുറ അഅമാലുഹും, അവരുടെ പ്രവർത്തനങ്ങൾ വർദ്ധിക്കാൻ വേണ്ടി. ഫീ തലബിഹാ ഫിൽ ലയാലിൽ അശ്രി, ഈ പത്ത് ദിവസത്തിൽ കൃത്യമായി ഒരു ദിവസം പറഞ്ഞിരുന്നുവെങ്കിൽ ജനങ്ങൾ അന്ന് മാത്രം പള്ളിയിൽ ഒരുമിച്ച് കൂടി അമലു സ്വാലിഹാത്തിൽ വർദ്ധിപ്പിക്കും, ബാക്കിയുള്ള ദിവസം ഇല്ലാത്തൊരവസ്ഥ വരും. എന്നാൽ ഇങ്ങനെയാവുമ്പോൾ ആളുകൾ ആ പത്ത് ദിവസവും വന്നുകൊണ്ട് അമലു സ്വാലിഹാത്തുകൾ നമസ്കാരം പോലെ, പോലെ ദുആ പോലെ, ഖുർആൻ പാരായണം പോലെ ഇതൊക്കെ വർദ്ധിപ്പിക്കും. അപ്പോൾ ഫയസ്ദാദു ഖുർബത മിനല്ലാഹ്, അപ്പൊ അള്ളാഹുവിനോട് അടുപ്പം അവൻ വർദ്ധിപ്പിക്കുന്നുണ്ട്. ആ പത്ത് ദിവസങ്ങളിൽ ദിനേന അവൻ ഇബാദത്തുകൾ വർദ്ധിപ്പിക്കുകയാണ്. അതുപോലെ തന്നെ സവാബൻ, പത്ത് ദിവസവും അവൻ ചെയ്യുന്നത് കൊണ്ട് തന്നെ സവാബ്, അവന്റെ പ്രതിഫലം വർദ്ധിക്കുകയാണ്. അതേപോലെ തന്നെ അദ്ദേഹം പറഞ്ഞു, അല്ലാഹു സുബ്ഹാനഹു വതാല അത് മറപ്പിച്ചു കളഞ്ഞത് ഇഖ്തിബാറ ലഹും അയ്ദൻ, ഒരു പക്ഷെ അതൊരു പരീക്ഷണം എന്ന നിലക്കുമാണ്, അത് പരീക്ഷണം എന്ന നിലക്കുമാണ്. എന്തിനു വേണ്ടി? ലിയതബയ്യന ബിദാലിക മൻ കാന ജാദൻ ഫീ തലബിഹ ഹരീസൻ അലൈഹ മിമ്മൻ കാന കസ്ലാനൻ മുതഹാവിയ, അവഗണിച്ചുകൊണ്ട് തള്ളിക്കളയുന്ന മടിയന്മാരായ ആളുകളിൽ നിന്നൊക്കെ യഥാർത്ഥത്തിൽ അതിനെ അന്വേഷിക്കുന്ന, അതിനെ ആഗ്രഹിക്കുന്ന, ലൈലത്തുൽ ഖദറിനെ പ്രതീക്ഷിക്കുന്ന ആളുകൾ ആരാണ് എന്ന് വ്യക്തമാവാൻ വേണ്ടിയാണ് അല്ലാഹു സുബ്ഹാനഹു വതാല അതിനെ മറപ്പിച്ചു കളഞ്ഞത് എന്ന് ഷെയ്ഖ് ഇബ്നു ഉസൈമ റഹ്മഹുല്ലാ വിശദീകരിക്കുന്നത് നമുക്ക് കാണാൻ സാധിക്കും. അപ്പോ ലൈലത്തുൽ ഖദർ ഉണ്ട് എന്നുള്ളത് തന്നെ ഈ അവസാനത്തെ പത്തിന് വളരെയധികം ഫദ്ൽ അറിയിക്കുന്നുണ്ട്. ഇനി അടുത്തൊരു ഫദ്ലാണ് അല്ലാഹു സുബ്ഹാനഹു വതാല വിശുദ്ധ ഖുർആൻ നമ്മൾ പാരായണം ചെയ്തുകൊണ്ടിരിക്കുന്ന, ദിനേന നമ്മൾ പാരായണം ചെയ്തുകൊണ്ടിരിക്കുന്ന വിശുദ്ധ ഖുർആൻ അത് ലൈലത്തുൽ ഖദറിൽ ഇറക്കി എന്നുള്ളത് വലിയൊരു ഫദ്ലാണ്. വിശുദ്ധ ഖുർആൻ ലൈലത്തുൽ ഖദറിൽ ഇറക്കി എന്ന് പറഞ്ഞാൽ ലൗഹുൽ മഹ്ഫൂദിൽ നിന്നും ഒന്നര ആകാശമായ ബൈത്തുൽ അഇസയിലേക്ക് ഇറക്കി എന്നുള്ളതാണ്. പിന്നെ ഭൂമിയിലേക്ക് ആ സന്ദർഭത്തിനനുസരിച്ച് അല്ലാഹു സുബ്ഹാനഹു വതാല ഇറക്കി എന്നുള്ളതാണ്. അപ്പോ ലൈലത്തുൽ ഖദറിൽ വിശുദ്ധ ഖുർആൻ അല്ലാഹു സുബ്ഹാനഹു വതാല ഇറക്കി എന്നുള്ളത് വലിയ ഫദ്ലാണ്. ഈ ഒരു അവസരത്തിൽ വിശുദ്ധ ഖുർആനുമായി ബന്ധപ്പെട്ട് ചില കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വതാല പറഞ്ഞു, ഇന്ന അൻസല്ലാഹു ഫീ ലൈലത്തുൽ ഖദർ, തീർച്ചയായും വിശുദ്ധ ഖുർആനെ നമ്മൾ ലൈലത്തുൽ ഖദറിൽ ഇറക്കി. ഇന്ന അൻസല്ലാഹു ഫീ ലൈലത്തി മുബാറക, മറ്റൊരു ആയത്തിൽ അല്ലാഹു സുബ്ഹാനഹു വതാല പറഞ്ഞു, അനുഗ്രഹീതമായ രാത്രിയിൽ നാം വിശുദ്ധ ഖുർആനിനെ ഇറക്കി. ഈ ഒരു സന്ദർഭത്തിൽ വിശുദ്ധ ഖുർആനുമായി ബന്ധപ്പെട്ട് ചില കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. പല ആളുകളും വിശുദ്ധ ഖുർആൻ പഠിക്കുകയോ അതല്ലെങ്കിൽ അതിലെ ആശയങ്ങൾ മനസ്സിലാക്കി പഠിക്കുകയോ അത് പ്രാവർത്തികമാക്കുകയോ അതിന് മുൻഗണന കൊടുക്കുകയോ ചെയ്യുന്നില്ല. ചില മുസ്ലിമുകൾ മുസ്ലിം എന്ന് പേര് പറഞ്ഞ് നടക്കും, വിശുദ്ധ ഖുർആൻ പാരായണം ചെയ്യാൻ അറിയാത്തവരുണ്ട്. വിശുദ്ധ ഖുർആൻ ഇല്ലാത്ത വീടുകളുണ്ട്, സുബ്ഹാനല്ലാഹ്. എത്രയെത്ര ആളുകളാണ് മുസ്ലിം എന്ന പേരിൽ എന്നാൽ ഇസ്ലാമിന്റെ ഒരു നിയമവും പാലിക്കാതെ ജീവിക്കുന്നവരുണ്ട്. അങ്ങനെ ഒരിക്കലും നാം ആവരുത്. വിശുദ്ധ ഖുർആൻ എന്ന് പറയുമ്പോൾ വിശുദ്ധ ഖുർആനിനെ കുറിച്ച് നമ്മൾ മനസ്സിലാക്കണം. ധാരാളം സിഫത്തുകൾ പണ്ഡിതന്മാർ അതിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. ചില കാര്യങ്ങൾ മാത്രം ഞാൻ സൂചിപ്പിക്കുകയാണ്. എന്താണ് വിശുദ്ധ ഖുർആൻ? കിതാബുൻ ആമുൻ ലിൽ ആലമീൻ, ലോകർക്ക് മുഴുവൻ, ലോകത്തുള്ള എല്ലാവർക്കും വേണ്ടിയുള്ളതാണിത് വിശുദ്ധ ഖുർആൻ. അല്ലാഹു സുബ്ഹാനഹു വതാല പറഞ്ഞു, തബാറകല്ലസി നസ്സല الفرقان على عبده തന്റെ മേൽ, അഥവാ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മേൽ ഫുർഖാൻ, സത്യവും അസത്യവും വേർതിരിക്കുന്നതോ വിശുദ്ധ ഖുർആൻ ഇറക്കിയ അല്ലാഹു എത്ര അനുഗ്രഹപൂർണനാണ്. എന്തിനു വേണ്ടിയാണ് ഇറക്കിയത്? ലിയകൂന നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആവാൻ വേണ്ടി, ലിൽ ആലമീന നസീറ, ലോകർക്ക് താക്കീതുകാരൻ. താക്കീതുകാരൻ എന്ന് പറഞ്ഞാൽ അള്ളാഹുവിന്റെ ശിക്ഷയെ കുറിച്ചുള്ള താക്കീതുകൾ, അള്ളാഹുവിന്റെ കൽപ്പനകൾ അംഗീകരിക്കണമെന്ന് ജനങ്ങൾ ഉത്ബോധിപ്പിക്കുവാൻ വേണ്ടിയാണ് വിശുദ്ധ ഖുർആൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ നമുക്ക് ഇറക്കിത്തന്നത്. മാത്രവുമല്ല, ഏറ്റവും വലിയ മുഅ്ജിസത്താണ് വിശുദ്ധ ഖുർആൻ. ജിന്നുകളെയും സഖലയും, ജിന്നിനെയും മനുഷ്യനെയും അല്ലാഹു സുബ്ഹാനഹു വതാല വെല്ലുവിളിച്ചു. ഒരായത്ത് പോലും കൊണ്ടുവരാൻ ആർക്കും സാധിച്ചില്ല. ഇലാ യൗമിൽ ഖിയാമ, ഖിയാമത്ത് നാൾ വരെ ഒരാൾക്കും അത് സാധിക്കുകയുമില്ല. അതേപോലെ തന്നെ ഹുദല്ലിൽ മുത്തഖീൻ, ഇതൊക്കെ വിശുദ്ധ ഖുർആന്റെ സിഫത്തുകളാണ്. മുത്തഖീങ്ങൾക്കായ ആളുകൾക്ക് ഹുദയാണ്. അതുപോലെ തന്നെ ഹുദല്ലിന്നാസി ജമീഅ, മുഴുവൻ ജനങ്ങൾക്കും ഹുദണ്ടായില്ല, മാർഗദർശനമുണ്ട്. പക്ഷെ പഠിക്കാൻ തയ്യാറാവണം, അത് മനസ്സിലാക്കാൻ തയ്യാറാവണം. നമ്മളൊന്ന് ആലോചിച്ചു നോക്കുക, വിശുദ്ധ ഖുർആനിനോട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും സഹാബാക്കളും ഏതൊരു മാർഗം നിലകൊണ്ടോ, അവരെങ്ങനെ മനസ്സിലാക്കി, അവരുടെ ഹൃദയങ്ങൾക്ക് എങ്ങനെ മാറ്റം വന്നു, ഹദീസുകളിൽ നമുക്ക് കാണാൻ സാധിക്കും. അവർ ഖുർആൻ പഠിക്കും, അവർ ഹദീസിൽ കാണാൻ സാധിക്കും. അവർക്ക് ഒരു ആയത്ത് പഠിക്കുകയാണ്, ആയത്ത് ഓതുകയാണ്, അള്ളാഹുവിന്റെ അദാബിനെ സംബന്ധിച്ചുള്ള, ശിക്ഷയെ സംബന്ധിച്ചുള്ള ഒരു ആയത്താണ് അവർ പാരായണം ചെയ്യുന്നതെങ്കിൽ അവിടെ അവർ നിർത്തും. എന്നിട്ട് അള്ളാഹു സുബ്ഹാനഹു തആലയോട് അതിൽ നിന്നും അള്ളാഹുവോട് രക്ഷ തേടും. എന്നിട്ട് അടുത്ത ആയത്ത് ഓതും. അള്ളാഹുവിന്റെ നിഅമത്തിനെ കുറിച്ചുള്ള, അനുഗ്രഹത്തെ കുറിച്ചുള്ള ആയത്താണ് അവർ ഓതിക്കൊണ്ടിരിക്കുന്നതെങ്കിൽ അവരവിടെ നിർത്തും. ആ നിഅമത്ത് അള്ളാഹുവോട് അവർ ചോദിക്കും. അങ്ങനെ ആശയം മനസ്സിലാക്കി ഓതുന്നവരായിരുന്നു. നമ്മളോ വെറുതെ ഖുർആൻ ഓതുന്നു, റമദാനിൽ മാത്രം ഖുർആൻ ഓതുന്നു, റമദാൻ കഴിഞ്ഞാൽ ഖുർആനുമായി യാതോ ഒരു ബന്ധവും ഇല്ലാത്ത ആളുകൾ, അങ്ങനെ ഒരിക്കലും നമ്മൾ ആവരുത്. പഠിക്കുന്നത് തന്നെ വെറുതെ ഖുർആന്റെ അറബി വായിക്കുന്നതിനപ്പുറം അതിന്റെ ആശയം കൂടി നിങ്ങൾ മനസ്സിലാക്കി വായിക്കുമ്പോൾ നമ്മുടെ മനസ്സിൽ, നമ്മുടെ ഹൃദയത്തിന് ഈമാൻ വർദ്ധിക്കും. ഈമാൻ വർദ്ധിക്കുമെന്ന് വജിലത്ത് ഖുലൂബുഹും എന്ന് അല്ലാഹു സുബ്ഹാനഹു തആല പറഞ്ഞല്ലോ, അത് ആശയം മനസ്സിലാക്കി ഈമാൻ വർദ്ധിക്കുകയുള്ളൂ. നമുക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെയും സഹാബാക്കളുടെയും ചരിത്രം എടുത്ത് പരിശോധിക്കുമ്പോൾ അവരൊക്കെ ഖുർആനിലുള്ള താക്കീദുകൾ എങ്ങനെ മനസ്സിലാക്കി ഹദീസുകളിൽ കാണാൻ സാധിക്കും. ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു തആല താക്കീദ് ചെയ്ത സംഭവങ്ങൾ, ശിക്ഷകൾ, പരലോക ചിന്തകൾ, ഖബർ ശിക്ഷകൾ, ഖബറിലെ പരീക്ഷണങ്ങൾ, ഇതിനെക്കുറിച്ചൊക്കെ ഓർക്കുമ്പോ സഹാബാക്കളും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എങ്ങനെയായിരുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, ലൗ തഅലമൂന മാ അഅലമു, ഞാൻ അറിഞ്ഞതെങ്കിലും നിങ്ങൾ അറിഞ്ഞിരുന്നുവെങ്കിൽ, ലദഹിക്തും ഖലീല, ഞാൻ അറിഞ്ഞതെങ്കിലും നിങ്ങൾ അറിഞ്ഞിരുന്നുവെങ്കിൽ എന്ന് പറഞ്ഞ പരലോകത്തിന്റെ അവസ്ഥകളും ഖബറിലെ ശിക്ഷകളും അവിടുത്തെ അവസ്ഥകളും ഒക്കെ നിങ്ങൾ അറിഞ്ഞിരുന്നുവെങ്കിൽ, ലദഹിക്തും ഖലീല, നിങ്ങൾ വളരെ കുറച്ചു മാത്രമേ ചിരിക്കുകയുള്ളൂ. അതിനെക്കുറിച്ച് ശരിക്കും പരലോകത്തെ ശിക്ഷ, അതാ അവിടുത്തെ പരീക്ഷണം, അവിടെ മഹ്ശറിലെ അവസ്ഥ നമ്മൾ പഠിക്കാൻ തയ്യാറാവണം. പഠിക്കാതിരുന്നാൽ നമുക്കൊരു അതിനെക്കുറിച്ച് ഒരു അറിവും ഉണ്ടാവില്ല, ഈമാൻ വർദ്ധിക്കുകയില്ല. പരലോകമല്ലേ, അതല്ല മരിച്ചാൽ അങ്ങനെ ഒരുമിച്ച് കൂടുന്നു എന്നൊരു അറിവിനപ്പുറം സാധാരണ ആളുകൾ പഠിക്കാൻ തയ്യാറാവുന്നില്ല. ശരിക്കും അവിടെയുള്ള ഓരോ പരീക്ഷണങ്ങളെ സംബന്ധിച്ചും അവിടെ ഒരുമിച്ച് കൂടുന്ന അവസ്ഥകളെ സംബന്ധിച്ചും അതൊക്കെ നമ്മൾ പഠിക്കുമ്പോൾ നമ്മുടെ ഈമാൻ വർദ്ധിക്കും, പേടി ഉണ്ടാവും, ഖൽബ് ലോലമാവും. അതുകൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞത്, ലൗ തഅലമൂന മാ അഅലമു, ഞാൻ അറിഞ്ഞതെങ്കിലും നിങ്ങൾ അറിഞ്ഞിരുന്നെങ്കിൽ, ലദഹിക്തും ഖലീല, നിങ്ങൾ വളരെ കുറച്ച് മാത്രമേ ചിരിക്കുകയുള്ളായിരുന്നു. വലബകൈതും കസീറ, നിങ്ങൾ കൂടുതലും കരയുമായിരുന്നു എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഇമാം ബുഖാരി ഉദ്ധരിക്കുന്ന ഹദീസിൽ കാണാൻ സാധിക്കും. മറ്റൊരു റിപ്പോർട്ടിൽ ഇമാം ഇബ്നു മാജ റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസിൽ ഇത്ര കൂടി കാണാം, വല്ലാഹി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അല്ലാഹുവാണ് സത്യം, ലൗ തഅലമൂന മാ അഅലമു, ഞാൻ അറിഞ്ഞതെങ്കിലും നിങ്ങളൊന്ന് അറിഞ്ഞിരുന്നുവെങ്കിൽ, ലദഹിക്തും ഖലീല, നിങ്ങൾ വളരെ കുറച്ച് മാത്രമേ ചിരിക്കുകയുള്ളൂ, വലബകൈതും കസീറ, നിങ്ങൾ കൂടുതലും കരയുമായിരുന്നു, വമാ തലദർതും ബിന്നിസായി അലൽ ഫുർഷാത്ത്, നിങ്ങൾ നിങ്ങളുടെ വിരിപ്പുകളിൽ തങ്ങളുടെ ഭാര്യമാരുമായിട്ടുള്ള ആ ഒരു ആസ്വാദനം നിങ്ങൾ നടത്തുകയില്ലായിരുന്നു, വല ഹറജ്തും, നിങ്ങൾ പുറപ്പെടുമായിരുന്നു, ഇല സൗദാതി തജഅറൂന ഇല്ലാഹ്, അല്ലാഹുവിലേക്ക് രക്ഷ പ്രാപിച്ചുകൊണ്ട് അല്ലാഹുവിലേക്ക് സഹായം തേടിക്കൊണ്ട് വല്ല വഴിയോരങ്ങളിലും മലമുകളിലേക്കൊക്കെ നിങ്ങൾ പാഞ്ഞു പോകുമായിരുന്നു എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്നുണ്ട്. അപ്പൊ ഇത് പറയുന്നതിലൊരുപരി ഇതിന് എത്രത്തോളം അവർ മനസ്സിലാക്കിയിട്ടുണ്ട്. അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചപ്പോ അത് മുഖേന തന്നെ മനസ്സിൽ, അതേപോലെ ഖുർആനെ മനസ്സിലാക്കിയ സഹാബാക്കൾക്കും ഖുർആൻ പാരായണം ചെയ്യുമ്പോൾ, വിശുദ്ധ ഖുർആൻ പാരായണം ചെയ്യുമ്പോൾ അവരുടെ മനസ്സിന് ലോലതയും പേടിയും കരച്ചിലും ഒക്കെ ഉണ്ടാകാറുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഖുർആൻ ഓതുമ്പം ധാരാളം കരഞ്ഞ സ്ഥലങ്ങൾ നമുക്ക് ഹദീസുകൾ കാണാൻ സാധിക്കും. സഹാബാക്കൾ തൽക്കാലം ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ ചരിത്രം നമ്മൾ എടുത്ത് പരിശോധിക്കുക. അദ്ദേഹം ഖുർആൻ ഓതുമ്പോൾ ഇമാം അന്നബി റഹ്മഹുല്ലാ അദ്ദേഹത്തിന്റെ അത്തിബിയാനു ഫി ആദാബി ഹംലത്തുൽ ഖുർആൻ എന്ന കിതാബിൽ എടുത്തു കൊടുക്കുന്ന ഒരു സംഭവമുണ്ട്. ഉമർ റളിയല്ലാഹു അൻഹു അന്നഹു സല്ലാ ബിൽ ജമാഅ അസ്സുബ്ഹ്, സുബ്ഹി നമസ്കാരം ജമാഅത്തായി കൊണ്ട് നമസ്കരിക്കുകയാണ്. ഫഖറ സൂറത്ത് യൂസുഫ് അങ്ങനെ ഉമർ റളിയല്ലാഹു അൻഹു സൂറത്ത് യൂസുഫ് പാരായണം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ആ പാരായണം ചെയ്യുമ്പോ ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ കണ്ണിൽ നിന്നും കണ്ണുനീർ തൊണ്ടക്കുയിലോളം ഇങ്ങനെ ഒലിച്ചിറങ്ങുന്നുണ്ടായിരുന്നു. അവർ അല്ലാഹുവിനുള്ള ഭയമായിരുന്നു അത്. നമ്മുടെ മനസ്സോ നമ്മളൊന്ന് ആലോചിച്ചു നോക്കുക. മറ്റൊരു റിപ്പോർട്ടിൽ കാണാം, അന്നഹു കാന ഫീ സ്വലാത്തിൽ ഐഷ, അദ്ദേഹം ഇശാ നമസ്കരിച്ചു കൊണ്ടിരിക്കുകയായിരുന്നു. ഇശാ നമസ്കരിക്കുമ്പോ ഫതദുല്ലു അലാ തക്രീറത്തിൻ മിൻഹു, കരഞ്ഞു കരഞ്ഞാൽ ഉണ്ടാകുന്ന ഒരു പിടക്കലുണ്ടല്ലോ, ആ പിടക്കൽ അദ്ദേഹത്തിൽ നിന്നും അറിയാൻ സാധിക്കുമായിരുന്നു. മറ്റൊരു റിപ്പോർട്ടിൽ കാണാം, അന്നഹു ബക ഹത്ത സമിഉ ബകാഉഹു മിൻ വറാഇ സുഫൂഫ്, അദ്ദേഹം വിശുദ്ധ ഖുർആൻ പാരായണം ചെയ്ത് അള്ളാഹുവിന്റെ അദാബുകളെ സംബന്ധിച്ചും താക്കീതുകളെ സംബന്ധിച്ചും ആയത്തുകളൊക്കെ കേട്ടുകൊണ്ട് കരഞ്ഞുമ്പോ ആ കരച്ചിൽ ബേക്കിലുള്ള സൊഫിൽ നിൽക്കുന്ന ആളുകൾ കേൾക്കാറുണ്ടായിരുന്നു എന്നൊക്കെ സഹാബാക്കളെ കുറിച്ച് റിപ്പോർട്ട് ചെയ്യുന്നത് നമുക്ക് കാണാൻ സാധിക്കും. അതുകൊണ്ട് സഹോദരന്മാരെ, നമ്മൾ വിശുദ്ധ ഖുർആൻ, ഇത് വിശുദ്ധ ഖുർആൻ ഇറങ്ങിയ മാസമാണ്. പ്രത്യേകിച്ച് അവസാനത്തെ പത്തിലാണ് വിശുദ്ധ ഖുർആൻ ലൈലത്തുൽ ഖദ്ർ അവതീർണമായിട്ടുണ്ട് എന്നൊക്കെ നമ്മൾ മനസ്സിലാക്കി. അത് മനസ്സിലാക്കുന്നതിനപ്പുറം വിശുദ്ധ ഖുർആൻ ധാരാളം പാരായണം ചെയ്യുക. നോമ്പിന് മാത്രം പാരായണം ചെയ്യാനുള്ളതല്ല, മരണം വരെ എന്നും വിശുദ്ധ ഖുർആനുമായി ബന്ധപ്പെട്ടുകൊണ്ട് അതിലെ ആശയങ്ങൾ മനസ്സിലാക്കിക്കൊള്ളുക. എങ്കിൽ മാത്രം നമുക്ക് തഖ്വ വർദ്ധിക്കുകയുള്ളൂ. അല്ലാഹു സുബ്ഹാനഹു വ തആല അങ്ങനെ യഥാർത്ഥ തഖ്വയോടുകൂടി മരിക്കുന്ന ആളുകളിൽ നമ്മെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. അൽഹംദുലില്ലാഹി ലാഖിബത്തു ലിൽമുത്തഖീൻ വലാ ഉദ്വാന ഇല്ലാ ലിദ്ദാലിമീൻ. ഉസീകും വ നഫ്സി സാനിയ ബിത്തഖ്വല്ലാഹ് ഹൈസുമാ കുൻതും. നമ്മൾ പറഞ്ഞു വന്നത് റമദാനിന്റെ അവസാനത്തെ പത്തിന്റെ ഫളുകളെ സംബന്ധിച്ചും പ്രത്യേകതകളെ സംബന്ധിച്ചുമാണ്. വിശിഷ്യാതിൽ നമ്മൾ സൂചിപ്പിച്ചു വിശുദ്ധ ഖുർആനുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങൾ. ഇമാം ഹസനുൽ ബസ്രി റഹ്മഹുല്ലാഹ് അദ്ദേഹം വിശുദ്ധ ഖുർആനിലെ സൂറത്തുൻ നജ്മിൽ ഒരു ആയത്ത് ഓതിക്കൊണ്ട് അദ്ദേഹം പറഞ്ഞൊരു വാക്കുണ്ട്, അഫമിൻ ഹാദൽ ഹദീസി തഅജബൂൻ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഖുർആനുമായി റിസാലയുമായി വന്നപ്പോ അതിനൊക്കെ തള്ളി അതിനെയൊക്കെ അത്ഭുതം കൂണ്ട ചില ആളുകൾ ഉണ്ടായിരുന്നു. അവരോട് അല്ലാഹു സുബ്ഹാനഹു വതആല ചോദിക്കുന്നു, അഫ മിൻ ഹാദൽ ഹദീസി തഅജബൂൻ, ഈ വമ്പിച്ച വാർത്തയെ സംബന്ധിച്ച് ഖുർആനെ പറ്റി നിങ്ങൾ അത്ഭുതപ്പെടുകയാണോ? വതദഹഖൂന വലാ തബകൂൻ, വതദഹഖൂൻ നിങ്ങൾ ചിരിക്കുകയാണ് അതിനെ പരിഹസിച്ചുകൊണ്ട്, അതിനെ ഒരു ലാഘവത്തോടെ ഗൗരവത്തിലെടുക്കാതെ തള്ളിക്കളഞ്ഞുകൊണ്ട് നിങ്ങൾ അതിനെ കളിയാക്കി ചിരിക്കുകയാണ്. വലാ തബകൂൻ, എന്നിട്ട് അള്ള ചോദിക്കുന്ന ഒരു ചോദ്യമാ, വലാ തബകൂൻ, ഖുർആനിൽ പറഞ്ഞ കാര്യങ്ങളെ കുറിച്ച് ആലോചിച്ചുകൊണ്ട് ലോലമായ ഹൃദയമായി അള്ളാഹുവിലേക്ക് അടുക്കുന്ന കരയുന്ന ആളുകൾ നിങ്ങൾ ആവുന്നില്ലേ എന്ന് വിശുദ്ധ ഖുർആനിൽ അള്ളാഹു സുബ്ഹാനഹു വതആല ചോദിക്കുന്നുണ്ട്. ഈ ആയ ചോദിക്കൊണ്ട് മഹാനായ ഹസനുൽ ബസ്രി റഹ്മഹുല്ലാ പറഞ്ഞു, ലൈസൽ അംറു ഫീ ഹാദാ, ഇതിൽ ഇല്ല, ഇത് ഓതുന്നവന് കാര്യമില്ല, ആർക്കല്ലാതെ ഇല്ലാ മൻ ബക്ക, ഈ ആയത്തോതി മനസ്സിലാക്കി കരയുന്നവനല്ലാതെ അതിൽ പ്രത്യേകിച്ച് ഒരു കാര്യവുമില്ല എന്ന് പറഞ്ഞ ഈ പറഞ്ഞ പോലെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം റിസാലത്തിനെ നിഷേധിക്കുന്ന ആളുകളെ പോലെ ഖുർആനെ കുറിച്ച് മനസ്സിലാക്കാതെ പരിഹസിക്കുന്ന അവഹേളിക്കുന്ന ഗൗരവത്തിലെടുക്കാത്ത ആളുകളെ പോലെ നമ്മളായി മാറരുത്. അത് കേൾക്കുമ്പോ നമ്മുടെ മനസ്സിനൊരു ലോലമായ മാറ്റം ഉണ്ടാകണം, ഈമാൻ വർദ്ധിക്കണം, അങ്ങനെ നമ്മൾ മാറണം. ഈ സംഭവം വഖയ് ഇബ്നു ജറാഹ് അദ്ദേഹത്തിന്റെ കിതാബു സുഹുദിൽ റിപ്പോർട്ട് ചെയ്ത് നമുക്ക് കാണാൻ സാധിക്കും. അപ്പൊ സഹോദരന്മാരെ, പറഞ്ഞു വന്നത് വിശുദ്ധ ഖുർആൻ ഇറങ്ങിയ മാസമാണ്, അതിന്റെ ഫളുകൾ നമ്മൾ പറഞ്ഞു. അതോടൊപ്പം തന്നെ വിശുദ്ധ ഖുർആനുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങളുമാണ് നമ്മൾ സൂചിപ്പിച്ചത്. അതോടൊപ്പം നമ്മൾ മനസ്സിലാക്കേണ്ടത് വിശുദ്ധ ഖുർആൻ പാരായണത്തിന്റെ നന്മകളെ സംബന്ധിച്ചാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഒരു ഹർഫ് ഓതിയാൽ, ഒരു ഖുർആനിൽ നിന്നും ഒരു ഹർഫ് ഓതിയാൽ നന്മയാണ്. ഒരു നന്മ എന്നാ 10 നന്മയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഹദീസിലെ സൂചിപ്പിച്ച കാര്യമാണ്. അലിഫ് ലാം മീം എന്ന മൂന്നും കൂടി ഒരു ഹർഫല്ല, അലിഫ് ഹർഫാണ്, ലാം ഹർഫാണ്, മീം ഹർഫാണ്. ഇതിൽ ഓരോന്നിനും നമുക്ക് ഹസൻ പ്രതിഫലം കിട്ടുകയാണ് അല്ലാഹു സുബ്ഹാനഹു വതആല അടുക്കൽ നിന്ന്. ആലോചിച്ച് നോക്കുക, ചില പണ്ഡിതന്മാർ വിശുദ്ധ ഖുർആനിലെ ഹർഫുകൾ എണ്ണിയിട്ടുണ്ട്. 311,251 ഹർഫുകൾ വിശുദ്ധ ഖുർആനുണ്ട്. 311,251 ഹർഫുകൾ. ഈ 311,251 ×10 നന്മയാണ് ഓരോ നന്മ. നിങ്ങളൊന്ന് കൂട്ടിയോക്കി, അത്രയും നന്മ നമുക്ക് കിട്ടുകയാണ് വിശുദ്ധ ഖുർആൻ പാരായണം ചെയ്യുന്നതിലൂടെ. അതുകൊണ്ട് ആ അവസരം നമ്മൾ നഷ്ടപ്പെടുത്തരുത്. ആളുകൾ ഈ ഇസ്ലാമികരമായി കേൾക്കുന്ന നന്മകൾ, നോമ്പനുഷ്ഠിച്ചാൽ ഇന്ന പ്രതിഫലം, ഖുർആൻ ഓതി എന്ന പ്രതിഫലം, ഇതൊക്കെ കേൾക്കുമ്പോൾ ഒരു പുച്ഛത്തോടെ അല്ലെങ്കിൽ എത്ര ഗൗരവത്തോടെ കേൾക്കാത്ത ആളുകളാണ്. ഒന്ന് ആലോചിച്ച് നോക്കുക, ഒരു 10,000 രൂപ ഒരാൾ ഫ്രീ ആയിട്ട് തരാമെന്ന് പറഞ്ഞാൽ എത്ര വണ്ടി കൂലി മുടക്കിയും നമ്മൾ എന്ത് ചെയ്യും? ആ പണം വാങ്ങാൻ പോകും. ദുനിയാവിന്റെ കാര്യമാണ്. എന്നാൽ അല്ലാഹു സുബ്ഹാനഹു വതാല പറഞ്ഞ നമുക്ക് ഏറ്റവും വലിയ വിജയമായ നന്മകളെ കുറിച്ച് പറയുമ്പോഴൊന്നും നമ്മുടെ ഒരു മനസ്സിന് ഇളക്കം തട്ടുന്നില്ലെങ്കിൽ നമ്മളൊന്ന് സ്വയം വിലയിരുത്തുക. ഹാസിബു ഖബ്ല അൻ തുഹാസബു, സ്വന്തമായി വിലയിരുത്തേണ്ട ഒരു ആവശ്യകത നമ്മൾ എല്ലാവരും ഒന്ന് ശ്രദ്ധിക്കേണ്ടതുണ്ട്. അതുപോലെ തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വിശുദ്ധ ഖുർആൻ പാരായണം ചെയ്തുകൊണ്ടുള്ള നമുക്ക് കിട്ടുന്ന പുണ്യമാണ്. ആ വിശുദ്ധ ഖുർആൻ നാളെ പരലോകത്ത് വെച്ച് നമുക്ക് വേണ്ടി ശഫാഅത്ത് ശുപാർശ ചെയ്യുമെന്നാണ്. ഒരു ഹദീസിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇഖ്റഉൽ ഖുർആന, നിങ്ങൾ വിശുദ്ധ ഖുർആൻ പാരായണം ചെയ്യുക. ഫഇന്നഹു യാതി യൗമൽ ഖിയാമ, അത് ഖിയാമത്ത് നാളിൽ വരും. ശഫീഅൻ ലി അസ്ഹാബി, ഖുർആൻ ദുനിയാവിൽ ഇഖ്ലാസോടുകൂടി റിയാ ഇല്ലാതെ ഖുർആൻ പാരായണം ചെയ്ത ആളുകൾക്ക് ശുപാർശകനായിക്കൊണ്ട് നാളെ വിശുദ്ധ ഖുർആൻ പരലോകത്ത് വരും. എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇഖ്റഉ വസ്സഹ്റവൈൻ, സഹ്റവൈൻ എന്ന് പറഞ്ഞ സൂറത്തുൽ ബഖറയും സൂറത്തു ആലി ഇംറാനും നിങ്ങൾ പാരായണം ചെയ്യുക. വെറും ആ രണ്ട് സൂറത്ത് തന്നെ പാരായണം ചെയ്താൽ ഫഇന്നഹുമാ തഅതിയാനി യൗമൽ ഖിയാമ, ആ രണ്ട് സൂറത്തും ഖിയാമത്ത് നാളിൽ വരും. കഅന്നഹുമാ ഗമാമതാനി ഔ കഅന്നഹുമാ ഖയായതാനി, ഗമാമതാനി ഖയായതാനി എന്നൊക്കെ പറഞ്ഞ ഇമാം അന്നവവി റഹ്മഹുള്ള അദ്ദേഹത്തിന്റെ ശർഹ് മുസ്ലിമിലും, അതേപോലെ തന്നെ ഇമാം ഇബ്നു ലസീർ റഹ്മഹുള്ള അദ്ദേഹത്തിന്റെ അന്നിഹായ ഫി ഗരീബുൽ ഹദീസിലും പറഞ്ഞു, കുല്ലു ഷൈഇൻ, എല്ലാ കാര്യം, അദല്ല الناس فوق راسه فوق راسه, മനുഷ്യന്റെ തലക്കുമീരെ തണല് നൽകുന്ന എല്ലാ കാര്യത്തിനും ഖയായ ഗമാമ എന്നൊക്കെ പറയും. അപ്പൊ നിങ്ങൾ സൂറത്തുൽ ബഖറയും സൂറത്തു ആലി ഇംറാനും പാരായണം ചെയ്താൽ നാളെ നിങ്ങൾക്ക് അതൊരു തണലായി കൊണ്ടുണ്ടാകുമെന്നാണ്. സുബ്ഹാനല്ലാഹ്, എത്ര ധാരാളം ഫദലുകൾ ഉണ്ട്. ഒരു ഖുത്ബയിലൂടെ സൂചിപ്പിക്കുന്നതിന് അപ്പുറമുള്ളതാണ് ധാരാളം ഫദലുകൾ. ഒരു സൂറത്ത് ഓരോ സൂറത്ത് മോതുന്നത് കൊണ്ട് വ്യത്യസ്ത തരം ഫദലുകൾ ധാരാളം കാണാൻ സാധിക്കും. ഖുർആൻ ഓതുന്നത് കൊണ്ട്, ഹർഫുകൾ ഓതുന്നതിന്റെ പ്രതിഫലം വേറെ കാണാൻ സാധിക്കും. അതുകൊണ്ട് ധാരാളം പ്രതിഫലമുണ്ട്. ഇതൊക്കെ നമ്മൾ നഷ്ടപ്പെടുത്തുന്ന ആളുകൾ ആവരുത്. വിശുദ്ധ ഖുർആനുമായി എപ്പോഴും ബന്ധമുണ്ടാവുക, ഇഖ്ലാസോടുകൂടി മരിച്ചു പോവുക. അള്ളാഹു സുബ്ഹാനഹു വതാല തൗഫീഖ് നൽകുമാറാകട്ടെ. നമ്മളിൽ നിന്നും മരിച്ചു പോയിട്ടുള്ള മുഅ്മിനായ മുഅ്മിനത്തായ എല്ലാവർക്കും അള്ളാഹു സുബ്ഹാനഹു വതാല മഗ്ഫിറത്തും വറഹ്മത്തും നൽകി നാളെ ജന്നാത്തുൽ ഫിർദൗസിൽ നമ്മെയും അവരെയും ഒരുമിച്ച് കൂട്ടുമാറാകട്ടെ. റബ്ബനാ ആതിനാ ഫിദ്ദുനിയാ ഹസന വഫിൽ ആഖിറതി ഹസന വഖിനാ ആദാബന്നാർ വസല്ലല്ലാഹു അലാ നബിയിനാ മുഹമ്മദിൻ വആലിഹി വസഹ്ബിഹി വസല്ലം.